Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അടുത്ത ഹിരണ്യഗർഭൻ എന്നത് ത്രിമൂർത്തികൾക്കും പരമമായ തത്വമാണ്. അത് പറയാം. മറ്റേ ചോദ്യം എങ്ങനെയാണെന്നുള്ള ഒന്നുകൂടി വ്യക്തമാക്കി ചോദിക്കുന്നു. ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് പൗരാണിക സങ്കല്പം, ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് വൈദിക സങ്കല്പം. രണ്ടും രണ്ടാണ്. ഹിരണ്യഗർഭൻ സൂത്രാത്മാ എന്നൊക്കെ പറയുന്നത് വേദത്തിന്റെയാണ്. വേദത്തിൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെന്ന് പറയുന്ന ത്രിമൂർത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. വേദത്തിൽ ഹിരണ്യഗർഭൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വേദത്തിൽ പറയുന്നു പ്രഥമ ജീവൻ എന്ന് പറയുന്നു. അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ വൈദിക സങ്കല്പം അനുസരിച്ച് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഒരു ജീവനെ സൃഷ്ടിക്കുന്നു ഈശ്വരൻ. ആ ജീവന് കൊടുക്കുന്ന പേരാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് എന്നാണ് വൈദിക സങ്കല്പം. ആ ഹിരണ്യഗർഭനെ പിന്നീട് വരുന്ന തന്മാത്രകളെയും മറ്റ് ഈശ്വരൻ തന്നെ സൃഷ്ടിക്കുന്നു. ഹിരണ്യഗർഭനെയും സൃഷ്ടിക്കുന്നു. സൃഷ്ടിച്ചതിന് ശേഷം പിന്നീട് വരുന്ന സൃഷ്ടികളെല്ലാം ഈ ഹിരണ്യഗർഭനെ ഏൽപ്പിച്ച് ഹിരണ്യഗർഭൻ സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഹിരണ്യഗർഭനെ കാര്യബ്രഹ്മം എന്ന് പറയും, കാരണബ്രഹ്മം എന്ന് പറയും. ഹിരണ്യഗർഭന് കാരണമായിരിക്കുന്ന ചൈതന്യത്തിൽ വൈദികമായ പല കാര്യങ്ങളും പുരാണങ്ങളിലേക്ക് വന്നപ്പോൾ അതിനെല്ലാം രൂപാന്തരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈദികമായ കാര്യങ്ങളെ കൂടുതൽ വിശദീകരിക്കുമ്പോൾ അതിന്റെ സാങ്കേതികമായ അർത്ഥങ്ങൾക്കെല്ലാം മാറ്റം വരും. പുരാണത്തിൽ വരുന്നു, പുരാണത്തിൽ വരുന്നതാണ് ത്രിമൂർത്തികൾ എന്ന് പറയുന്ന സങ്കല്പം. പുരാണത്തിലെ ത്രിമൂർത്തി സങ്കല്പവും വേദത്തിലെ ഹിരണ്യഗർഭ സങ്കല്പവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ പുരാണങ്ങളിൽ പറയുന്ന ബ്രഹ്മാവ് അതിന്റെ സ്ഥാനമാണ് ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഹിരണ്യഗർഭന് കൊടുത്തിരിക്കുന്നത്. അതായത് ഹിരണ്യഗർഭനെ അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സൃഷ്ടിക്കാണ്. പുരാണങ്ങളിൽ ബ്രഹ്മാവ് എന്ന് പറയുന്നതും സൃഷ്ടികർമ്മം ചെയ്യുന്ന ആളെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ആണ് അങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പല സങ്കേതങ്ങളും അർത്ഥവ്യത്യാസത്തോടുകൂടി പുരാണങ്ങളിൽ പിന്നീട് കാണാം. അപ്പോൾ വൈദികകാലം ചരിത്രപരമായി തന്നെ നോക്കുമ്പോൾ വൈദികകാലങ്ങൾക്കു ശേഷമാണ് പൗരാണിക കാലം വരുന്നത്. വൈദികകാലം വളരെ ദിവസത്താണ് ഈ പൗരാണിക കാലം വരുന്നത്. അപ്പോൾ ആ പൗരാണിക സങ്കല്പങ്ങൾ മൂലമായിട്ട് ആധാരമായിട്ട് വൈദിക സങ്കല്പങ്ങളെ സ്വീകരിക്കുന്നു. അപ്പോൾ ആ വൈദിക സങ്കല്പങ്ങൾ പിൽക്കാലത്ത് വന്ന രീതിയിൽ അങ്ങനെ ഒരുപാടുണ്ട്. പുരാണങ്ങളിൽ എത്രയോ ദേവന്മാരെ കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും സ്പഷ്ടമായി വേദങ്ങളിലില്ല. വേദങ്ങളിൽ ഉള്ളത് തന്നെ എന്താണ് ദേവതകളെ കുറിച്ച് പറയുന്നു. വജ്രഹസ്ത പുരന്തര എന്നും പേരും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് രൂപമുള്ള ദേവന്മാരുണ്ട് എന്ന് കൽപ്പിക്കുകയും പിൽക്കാലത്ത് ദേവന്മാർക്ക് രൂപം, അതായത് നമ്മൾ കാണുന്ന ശിവ ബ്രഹ്മ ഈ രൂപങ്ങളൊക്കെ ഉള്ള ദേവന്മാരുണ്ട് എന്ന് പിൽക്കാലത്ത് പുരാണങ്ങളിൽ പറയുന്നു. പക്ഷേ ദേവന്മാരെന്ന് പറയുന്നത് വെറും മന്ത്രമാണ് എന്ന് പറയുന്ന വൈദികന്മാരും, അല്ലാതെ ഈ ദേവന്മാർക്ക് രൂപമൊന്നുമില്ല, മന്ത്രാത്മകമാണ് ദേവത എന്ന് പറയുന്നത്. മന്ത്രം തന്നെ എല്ലാ വേറെ ദേവതകൾക്ക് രൂപമില്ല അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ അത് മനുഷ്യൻ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ഉപാസിക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വ്യക്തമായി വന്ന കാര്യങ്ങൾ പിൽക്കാലത്ത് പിൽക്കാലത്ത് അത് രൂപാന്തരം പ്രാപിച്ചാണ് ഈ ഇത് എല്ലാം വന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ത്രിമൂർത്തികൾക്ക് ഉപരിയാണോ എന്നുള്ളതാണ്. അതിന് ഏത് മുകളിൽ ഏത് താഴെ എന്ന് പറയുന്നത് ഒരു പ്രകടനത്തിലല്ലേ ഇത് പറയുന്നു. ഒരു പ്രകടനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിന് ഏത് മുകളിൽ ഏത് താഴെ എന്ന് പറയുന്നുള്ളൂ. വേദത്തിൽ പറയുന്ന ഹിരണ്യഗർഭനെയല്ല ഇവിടെ പുരാണത്തിൽ ആ രൂപത്തിലല്ല പറയുന്നു. പക്ഷെ അതുമായിട്ട് സമാനതയുണ്ട്. പുരാണങ്ങളിൽ പറയുന്ന ത്രിമൂർത്തികളുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല വേദത്തിൽ ഹിരണ്യഗർഭനെ പറയുന്നു. അതുകൊണ്ട് ഏത് മുകളിൽ ഏത് താഴെ രണ്ട് തരത്തിലുള്ള സങ്കല്പങ്ങളാണ്, ഒന്നിന്റെ തന്നെ പരിണാമം. പുരാണങ്ങൾ എന്ന് പറയുന്നത് വേദത്തിന്റെ വ്യാഖ്യാനങ്ങളാണ്. അതിൽ ധാരാളം കൽപ്പനകൾ, ധാരാളം ഭാവനകളുണ്ട്, കുറെ യാഥാർത്ഥ്യങ്ങളും ഉണ്ട്. അതും യഥാർത്ഥമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദേവതാഭാവമെല്ലാം എങ്ങനെ ധ്യാനിക്കുന്നതോ ആ രീതിയിൽ ഈശ്വരനും പ്രകടമാകുന്ന രൂപങ്ങളാണ് ദേവതാഭാവങ്ങൾ. അതിൽ ഏത് വലുത് ഏത് ചെറുത് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, അത് ഉപാസകനുസരിച്ചിരിക്കുന്നു. ഉപാസകൻ ഏതാ വലുത് അത് അവന് വലുത്, അവന് ഒന്ന് വലുതാകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ചെറുതാകും. അങ്ങനെ അതിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. സാമാന്യമായി മനസ്സിലാക്കുമ്പോൾ വേദത്തിലെ ഹിരണ്യഗർഭനെ കുറിച്ചുള്ള വിവരണങ്ങൾ വായിച്ചിട്ട് പുരാണത്തിലെ ബ്രഹ്മാവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ വായിക്കുമ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. അതുകൊണ്ട് ആ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് രൂപപരിണാമങ്ങൾ ഉണ്ടായാണ് ബ്രഹ്മാവെന്ന് പറയുന്ന സങ്കല്പം പുരാണങ്ങളിൽ വന്നതെന്ന് നമുക്ക് ഒരു സാമാന്യ ധാരണയിൽ എത്തിച്ചേരാം. ഈ മറ്റ് മൂർത്തിഭാവങ്ങളെല്ലാം ഈശ്വരനെ ഉപാസിച്ചവർക്ക് ആന്തരികമായി പ്രത്യക്ഷപ്പെട്ട ഈശ്വരഭാവങ്ങൾ ആണ് ഈ മൂർത്തികളെല്ലാം. അതിലേത് വലുത് ഏത് ചെറുത് എന്നുള്ളത് ആ ഉപാസകനുസരിച്ചിരിക്കുന്നു, ഉപാസകന്റെ കൽപ്പന അനുസരിച്ചിരിക്കുന്നു. മുമ്പുള്ള ചോദ്യം ഒന്നുകൂടി വ്യക്തമായി ഏത് ഏതിനോട് ബന്ധപ്പെടുത്തി വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കാം. ആ ചോദ്യം വ്യക്തമാകുന്നില്ല. അത് ചോദിച്ചിരിക്കുന്നത് ഹൃദയ ഗ്രന്ഥി നശിച്ച ജ്ഞാനികൾക്ക് എങ്ങനെ വ്യവഹാരത്തിൽ ജീവിക്കാനാകും. ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അധ്യാസ ഭാഷയത്തിൽ ചർച്ച ചെയ്തു, തിരിയിലും പലതവണ വന്നിട്ടുണ്ട്. ജ്ഞാനം വ്യവഹാരത്തിന് ഒരിക്കലും തടസ്സമല്ല. ജ്ഞാനികളെല്ലാം വ്യവഹാര മധ്യത്തിൽ ജീവിക്കുന്നതായി കാണുന്നുണ്ട്. ജ്ഞാനികൾ ശാസ്ത്രം രചിക്കുന്നു, ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നു, ആശ്രമങ്ങൾ നിർമ്മിക്കുന്നു, ലോകത്തിൽ ധർമ്മസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നു. ഇതെല്ലാം ലോകത്ത് കാണുന്നുണ്ട്. ജ്ഞാനിയുടെ വ്യവഹാരത്തിന് ജ്ഞാനം ഒരിക്കലും തടസ്സമല്ല. ഇവിടെ വരുന്നത് ഈ അഹന്ത നശിച്ചുപോയി കഴിഞ്ഞാൽ പിന്നീട് എന്തിനെ ആശ്രയിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിനും പറഞ്ഞിട്ടുണ്ട്, നാശം എന്ന് പറയുന്നത് ബാധ്യത അനുവൃത്തി, അത് ബാധിച്ചു പോകുന്നു വീണ്ടും അനുവൃത്തി വരുന്നു. ഇതും പലതവണ പല ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സാധാരണ പറയും വറുത്ത വിത്ത് പോലെയാണെന്ന് പറയും. അതായത് വറുത്ത വിത്തിന് എന്റെ ബീജശക്തി നഷ്ടപ്പെട്ടു, പക്ഷെ എന്റെ രൂപം നഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആ രൂപം ഇരിക്കുന്നു, പക്ഷെ വീണ്ടും അതിന്റെ മുളച്ചു വരുന്നതിനുള്ള ശേഷിയില്ല, പക്ഷെ ആ രൂപമുണ്ട്. ദഗ്ധപട ന്യായം എന്ന് പറയും. വസ്ത്രത്തെ കരിച്ചു കഴിഞ്ഞാൽ വസ്ത്രത്തിന്റെ ആകൃതി അവിടെ നിലനിൽക്കുന്നുണ്ട്, പക്ഷെ വസ്ത്രം കൊണ്ട് പ്രാവരണം മൂടുക കൂടുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വ്യവഹാരത്തിന്റെ സത്യത്വം നശിക്കുന്നു, വ്യവഹാരം അനുവർത്തിക്കുന്നു, തുടരുന്നു. അപ്പൊ ഹൃദയഗ്രന്ഥി നശിക്കുക എന്ന് പറയുമ്പോൾ അതിനുള്ള ദേഹാദികളിലുള്ള അഹംബുദ്ധി നശിക്കുന്നു. അജ്ഞാനകാര്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ദേഹത്തിനും മറ്റുള്ള അഹംബുദ്ധി, അഹംബുദ്ധി നശിക്കുന്നു. അഹംബുദ്ധി നശിച്ചാലും വ്യവഹാരത്തിന് ആവശ്യമുള്ളിടത്തോളം പ്രാരബ്ധം നശിക്കുന്നതുവരെ ശരീരം നിലനിൽക്കുന്നതായി കാണുന്നു ജ്ഞാനികൾക്ക്. ജ്ഞാനം ഉണ്ടായി ശരീരം നശിക്കുകയാണെങ്കിൽ പിന്നീട് ഈ ജ്ഞാനം പറയാൻ ഒരു ജ്ഞാനി ഉണ്ടാകത്തില്ല. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ലോകത്തിൽ ഇല്ലാതിരുന്നതിന്, കാരണം ഇത് ഉപദേശിക്കാൻ ഏതെങ്കിലും ഒരു ജ്ഞാനി വേണമല്ലോ. ഈ ജ്ഞാനത്തെക്കുറിച്ച് അജ്ഞാനി എങ്ങനെ അറിയും? ജ്ഞാനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു ജ്ഞാനി വേണം. ജ്ഞാനി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഉണ്ടായതിന് ശേഷവും ആ ശരീരം നിലനിൽക്കണം. അപ്പൊ അഹംബുദ്ധി, ശരീരാദികളിലുള്ള അഹംബുദ്ധി നശിക്കുന്നു. മറിച്ച് എന്തുണ്ടാകുന്നു? സർവാത്മഭാവം ഉണ്ടാകുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. വാമദേവന്റെയും മറ്റു ഉദാഹരണം പറഞ്ഞു, അഹം അനുരാഭവം സൂര്യസ്ഥ എന്നുള്ള സർവാത്മഭാവം. ആ സർവാത്മഭാവം എന്ന് പറയുന്നത് ഈ ദൃഷ്ടി അഹന്തയല്ല, ആ സർവാത്മഭാവം നിലനിൽക്കുന്നു. ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആജ്ഞാന അഹന്തം നശിച്ചുപോകും. അതിന്റെ സ്ഥാനത്ത് വരുന്ന മറ്റൊരു ജ്ഞാനം, ആത്മബോധം, അത് നിലനിൽക്കുന്നു. അതിനെ നമുക്ക് അഹന്തയെന്ന് വിളിക്കാൻ പറ്റില്ല. ജ്ഞാനിയുടെ തുടർന്നുള്ള വ്യവഹാരങ്ങളെല്ലാം ആ സർവാത്മ ഭാവത്തിൽ നിന്നുകൊണ്ടാണ്. ഈ ശരീരവും മറ്റും നശിച്ചിട്ടും അനുവർത്തിക്കുന്നുണ്ടല്ലോ. അതുപോലെ ശരീരവും ഞാൻ ഈ സംബന്ധിച്ചിടത്തോളം ഇല്ല, അഹം ബോധം അതിൽ നശിച്ചു കഴിയുമ്പോൾ അതില്ല, ഇല്ലെങ്കിലും വീണ്ടും അത് അനുവർത്തിക്കുന്നുണ്ട്. ദഗ്ധ പട ന്യായം എന്ന് പറയുന്നത് ദഹിച്ച വസ്ത്രം വീണ്ടും കാണപ്പെടുന്നു, അല്ലെങ്കിൽ വറുത്ത വിത്ത് വീണ്ടും കാണപ്പെടുന്നത്. അതുപോലെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, അഹന്ത തുടങ്ങിയ സർവവും നശിച്ചതിന് ശേഷം വീണ്ടും അനുവർത്തിക്കുന്നു. നശിച്ച അഹന്ത വീണ്ടും അനുവർത്തിക്കുന്നു ശരീരാദികൾ. അതുകൊണ്ടാണ് ഞാനീ വ്യവഹാരത്തിൽ അഹം ശബ്ദം ഉപയോഗിക്കുന്നത്. പക്ഷെ അഹം ശബ്ദം എന്ന് പറയുന്നത് സ്ഥൂലമായ ശരീരത്തെയോ സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങളെയോ ഒന്നും സംബന്ധിച്ചല്ല. അഹം ശബ്ദം, ജ്ഞാനിയുടെ അഹം ശബ്ദം പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു. അതാണ് ഭഗവാൻ തന്നെ ഉപദേശിക്കുമെന്ന് പറയും, അഹം ആത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹം ആദിശ്യ മധ്യം ച ഭൂതാനാം അന്തയേവച അഹം ആത്മാ ഗുഡാകേശ. അല്ലയോ അർജുന, അഹം ആത്മാ, അവിടെ ഭഗവാൻ അഹം എന്ന് പറയുന്നത് എന്തിനാണ്? ശരീരത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു അഹന്തയല്ല, പിന്നെയോ ആത്മാ. അഹം എന്ന് പറയുന്ന ശബ്ദം അജ്ഞാനികൾ എങ്ങനെയാണോ ഈ ശരീരത്തിൽ ഉറപ്പിച്ച് പ്രയോഗിക്കുന്നത്, അതുപോലെ ജ്ഞാനികൾ അതിനെ ആത്മാവിനും ഉപയോഗിക്കുന്നു. അതാണ് വ്യത്യാസം. അഹോ എന്ന് പറയുന്ന ശബ്ദത്തിന് ഈ ശരീരത്തെ മാത്രമല്ല ബോധിപ്പിക്കാൻ കഴിയുന്നുള്ളത്, ആത്മാവിനെയും ബോധിപ്പിക്കാം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്താണ്? അഹം ആത്മാ. നമ്മളെന്ത് പറയുന്നു? അഹം ശരീരം. ഭഗവാൻ പറയുന്നു അഹം ആത്മാ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അഹം ആത്മാ, ഞാൻ ആത്മാവാണ്. എങ്ങനെയുള്ള ആത്മാവ്? സർവഭൂതാശയസ്ഥിത സർവപ്രാണികളുടെയും ഭൂതങ്ങളും മിക്ക പ്രാണികൾ, അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ അന്ധകരണം, അതിൽ സ്ഥിത അതിൽ സ്ഥിതനായ ആത്മാവാണ് ഞാൻ. അഹം ആദിച്ച മധ്യം ച ഭൂതാനാം അന്തയേവച. ഞാനാണ് ഇതിന്റെ തുടക്കം, ഞാനാണ് ഇതിന്റെ മധ്യം, ഞാനാണ് ഇതിന്റെ അന്തം. ആദി മധ്യ അന്തരഹിതനായിരിക്കുന്ന ആ ചൈതന്യമാണ് ഞാൻ എന്നിങ്ങനെ പറയുമ്പോഴും അവിടെ എന്ത് ചെയ്യുന്നു? അഹം ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. ആ അഹം ശബ്ദത്തെ ആശ്രയിച്ചാണ് ആ വ്യവഹാരവും നടക്കുന്നത്. അപ്പൊ അഹം എന്ന് പറയുന്നത് വ്യവഹാരത്തിന് തടസ്സമല്ല. ജ്ഞാനിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അഹം ശബ്ദം പരമാത്മാവിനെ ബോധിപ്പിക്കുന്നു. അജ്ഞാനിയിൽ വരുമ്പോൾ ആ ശരീരം തുടങ്ങിയവയെ ആ അഹം ശബ്ദം ബോധിപ്പിക്കുന്നതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അഹം നശിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അഹത്തെ ആശ്രയിച്ചുള്ള ഈ വ്യവഹാരങ്ങൾ നശിക്കൂ എന്നതിനർത്ഥം. ആ വ്യവഹാരത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നു. അജ്ഞാനിയുടെ വ്യവഹാരവും ജ്ഞാനിയുടെ വ്യവഹാരവും തമ്മിൽ മാറ്റം വരുന്നു. അതുകൊണ്ടാണ് ജ്ഞാനിയെ ഇന്ന രീതിയിലാണെന്ന് നിരൂപണം ചെയ്യാൻ കഴിയത്തില്ല. മൂഢനായും വിദ്വാനായും ഭ്രാന്തനായും പല രീതിയിലും കാണപ്പെടാം എന്നൊക്കെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും നിർണ്ണയിക്കാനൊക്കത്തില്ല. അയാൾ വിദ്വാനാണ് അതുകൊണ്ട് ജ്ഞാനിയാണ് എന്ന് തീരുമാനിക്കാൻ ഒക്കത്തില്ല. മൂഢനാണ് മൂഢനായും കാണപ്പെടാമെന്നാണ് മൂഢവ എന്ന് പറയുന്നത്. മൂഢനെന്ന് വെച്ചാൽ യാതൊരു ബോധമില്ലാത്തതാണ്. അങ്ങനെ അങ്ങനെയും കാണപ്പെടാം. അപ്പോൾ അതങ്ങനെ തീരുമാനിക്കാൻ പറ്റും. ജ്ഞാനി എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചിരിക്കുന്നത് തത്വജ്ഞാനം ഉപദേശിക്കുന്ന ആളെന്നാണ്. പക്ഷെ വെറും മൂഢനായി കാണപ്പെടാം. പിന്നെ വിദ്വത്ത കൊണ്ട് ജ്ഞാനിയാണെന്ന് തീരുമാനിക്കാൻ ഒക്കത്തില്ല. ആത്മതത്വത്തെ ഉപദേശിക്കുന്നു അതുകൊണ്ട് ജ്ഞാനിയാണെന്ന് തീരുമാനിക്കാൻ ഒക്കത്തില്ല. ആത്മതത്വത്തെ ഉപദേശിക്കത്തില്ല. അവർ മൂഢനെ പോലെ തന്നെ ഇരിക്കും. ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കും. അതിനെ എങ്ങനെ ജ്ഞാനിയും തീരുമാനിക്കും? തീരുമാനിക്കാൻ ഒക്കത്തില്ല. സ്ഥിരബുദ്ധിയുള്ളവനാണോ എന്ന് പറയാൻ പറ്റുമോ? അതും പറ്റത്തില്ല. ഭ്രാന്തനെ പോലെ വ്യവഹരിക്കും. ഉന്മത്ത പിശാചവത്, ഉന്മത്തനെ പോലെ ഭ്രാന്തനെ പോലെയും പ്രവർത്തിച്ചു തുടങ്ങി. എങ്ങനെ തീരുമാനിക്കാൻ പറ്റും ജ്ഞാനിയാണെന്ന്? പിശാചനെ പോലെ പ്രവർത്തിക്കുന്നു. പിശാചനെ പോലെ പ്രവർത്തിക്കുന്ന വെച്ചാൽ യാതൊരു വ്യവഹാര മര്യാദകളെയും പാലിക്കാതെ ഉള്ള പ്രവൃത്തികൾ ചെയ്തുകളാണ്. പിന്നെ എങ്ങനെ തീരുമാനിക്കും? ദത്താത്രേയന്റെയും മറ്റും ചരിത്രത്തിൽ പറയുന്നു സന്മാർഗ അസയും അതിക്രമിച്ച് പ്രവർത്തിച്ചുകളയും. സാന്മാർഗിക മണ്ഡലത്തെ അതിക്രമിച്ചും പ്രവർത്തിച്ചുകളയുന്നതാണ്. പിന്നെ എങ്ങനെ തീരുമാനിക്കും? ബാഹ്യമായൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. പിശാചനെ പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കാൻ കഴിയത്തില്ല എന്നാണ്. അതുകൊണ്ട് ഞാനിയുടെ വ്യവഹാരം ഒരിക്കലും അതിന് ജ്ഞാനം തടസ്സമല്ല എന്നാണ്. അതിന് ബാധ്യത അനുവർത്തി, അവിദ്യ ലയിച്ച അനുവർത്തി, ഇങ്ങനെയെല്ലാം പല പേരുകളിലും പറയും ആ വ്യവഹാരത്തെ. അഹങ്കാരം നശിച്ചു കഴിഞ്ഞാലും അവിടെ ആ സർവാത്മഭാവത്തിലുള്ള അഹന്തം നിലനിൽക്കാം. അതായത് അഹം എന്ന് പറയുന്ന ശബ്ദം രണ്ടു തരത്തിൽ പ്രവർത്തിക്കുന്നു. അഹം ശരീരം എന്ന് പറയുന്നു, ഞാൻ ശരീരം എന്നുള്ള ബോധത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അഹം എന്ന് പറയുന്ന വസ്തുവും ശരീരം എന്ന് പറയുന്ന അഹം എന്ന് പറയുന്നതും ശരീരം എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തെ തന്നെ ബോധിപ്പിക്കുന്നു. ഞാൻ ശരീരം എന്ന് പറയുന്നു, അഹം ശരീരം എന്ന് പറയുന്നു. അഹം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അടുത്ത് ശരീരം എന്ന് തന്നെ, ശരീരം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അടുത്തും ശരീരം തന്നെ. അച്ഛൻ ഞാനി അഹം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സാധാരണ പറയുന്ന ശരീരം എന്നുള്ളതിന്റെ അർത്ഥത്തെ വിട്ടിട്ട് ബ്രഹ്മം എന്നുള്ള അർത്ഥത്തെയാണ് അവിടെ ബോധിപ്പിക്കുന്ന അഹം ശബ്ദം. അതാണ് അഹം ബ്രഹ്മാസ്മി. അഹം എന്ന് പറയുമ്പോൾ സാധാരണ പറയുന്ന അർത്ഥത്തെ അവിടെ നിഷേധിക്കുന്നു. നിഷേധിച്ചിട്ട് പരമാത്മ വസ്തുവിനെ അഹം ബോധിപ്പിക്കുന്നു. അല്ലെങ്കിൽ അഹത്തിന്റെ സാമാന്യമായ അർത്ഥം അഹന്ത എന്ന് പറയുന്നു. അതിനെ നിഷേധിച്ചിട്ട് പരബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. ഇതിന് അദ്വൈതത്തിൽ ബാധ സാമാനാധികരണിയുള്ള ഒരു സാങ്കേതിക സ്വപ്ന പറയുന്നു. മുഖ്യ സാമാനാധികരണിയും ബാധ സാമാനാധികരണിയും, അതായത് രണ്ട് പദങ്ങൾ ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ആ രണ്ട് പദങ്ങള് സാമാനാധികരണിയുണ്ടെന്ന് പറയും. രണ്ടിന്റെയും അധികരണം അർത്ഥം ഒന്നായതുകൊണ്ട് ഇരുന്നാൽ രണ്ട് പദങ്ങൾക്ക് സാമാനാധികരണിയുണ്ടെന്ന് പറയും. ചില സമയം അങ്ങനെയുള്ള രണ്ട് പദങ്ങൾ അതിന്റെ വാച്യ അർത്ഥത്തെ വിട്ടിട്ട് അതിനപ്പുറമുള്ള ഒരു അർത്ഥത്തെ ബോധിപ്പിക്കും. അപ്പൊ ആ രണ്ട് പദങ്ങൾക്കും തമ്മിൽ ബാധ സാമാനാധികരണിയുണ്ടെന്ന് പറയും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെ, അഹം എന്നൊരു അജ്ഞാനി പറയുമ്പോൾ അഹം എന്ന് പറയുന്നത് ശരീരത്തെ ബോധിപ്പിക്കും, ശരീരം എന്ന് പറയുന്നതും ശരീരത്തെ ബോധിപ്പിക്കുന്നു. അപ്പൊ അഹം ശരീരം എന്ന് പറയുമ്പോൾ രണ്ട് പദങ്ങളും തമ്മിൽ മുഖ്യ സമാനാധികരണമാണ്. അതായത് രണ്ടും ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു, ശരീരത്തെ ബോധിപ്പിക്കുന്നു. പക്ഷേ ഒരു ജ്ഞാനി പറയുകയാണ് അഹം ബ്രഹ്മ എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അവിടെ അഹന്തയില്ല. അഹം എന്ന് പറയുന്നതിന്റെ വാച്യാർത്ഥമാണെന്ന് തോന്നുന്ന അഹന്ത, അതിനെ നിഷേധിക്കുന്നു, ബാധിക്കുന്നു. ബാധിച്ചിട്ട് ബ്രഹ്മശബ്ദം ഏതർത്ഥത്തെയാണോ ബോധിപ്പിക്കുന്നത് അത് തന്നെ അഹം ശബ്ദവും ബോധിപ്പിക്കുന്നു. അഹം ബ്രഹ്മ എന്ന് പറയുന്നിടത്ത് ബ്രഹ്മത്തിൽ അഹങ്കാരമല്ല, മറിച്ച് അഹം എന്ന് പറയുന്നതിന്റെ വാച്യാർത്ഥമായിരിക്കുന്ന അഹന്തയെ നിഷേധിച്ചിട്ട് ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥമായിരിക്കുന്ന ആ ബ്രഹ്മവസ്തുവിനെ അതിന്റെ ലക്ഷ്യാർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മശബ്ദത്തിന്റെ ലക്ഷ്യാർത്ഥമായിരിക്കുന്ന പരബ്രഹ്മത്തെ ബോധിപ്പിക്കുകയാണ് അഹം ശബ്ദം. അപ്പൊ അഹം ശബ്ദത്തിന്റെ അർത്ഥത്തെ ഇവിടെ നിഷേധിക്കുകയാണ് ബ്രഹ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാധിക്കുന്നതുകൊണ്ട് തന്നെ ബാധ സമാനാധികരണി എന്ന് പറയും. വേറെ ഉദാഹരണത്തിൽ ഇവിടെ പറയും ഇത് തന്നെ. കാണു പുരുഷ എന്ന് പറയുന്നു. ഒരാൾ ചെറിയ ഇരുട്ടിൽ ഒരു മനുഷ്യനെ കണ്ടു. ഇരുട്ടത്തൊരു മനുഷ്യൻ നിൽക്കുകയായിരുന്നു. മനുഷ്യനെ കണ്ടിട്ട് അയാളത് കുറ്റിയാണെന്ന് ധരിച്ചു. മരത്തിന്റെ കുറ്റിയാണെന്ന്, മരക്കുറ്റിയാണെന്ന് ധരിച്ചു. വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ അയാൾ പറയുന്നു കാണു പുരുഷ എന്ന് പറയുന്നു. അപ്പൊ നേരത്തെ എന്താണ്, മനുഷ്യനെ കണ്ടിട്ടാണ് അയാൾ പറഞ്ഞത് കാണു, കാണുരയം എന്ന് പറഞ്ഞു, കാണു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു അയാള്, കാണുഹു പുരുഷ, വെളിച്ചം വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് മനുഷ്യനാണ് കുറ്റിയല്ല. അപ്പൊ അവിടെ അയാൾ എന്താണ് പറയുന്നത്, കാണുവാണ് പുരുഷൻ എന്ന് പറയുകയാണ്. അപ്പൊ കുറ്റി ഒരിക്കലും മനുഷ്യനാകത്തില്ല. അഭേദമായി രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നായിരിക്കുന്നു. അതാണ് സാമാന്യ ഭാഷാ നിയമം. ഇവിടെ എന്ത് പറയുന്നു, കാണുഹു പുരുഷ എന്ന് പറയുന്നു, തൂണാണ് മനുഷ്യനെന്ന് പറയുന്നു. തൂണ് മനുഷ്യനാവും, ഒരിക്കലും ആകത്തില്ല. അപ്പൊ ആ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്ന എന്താണ്, ആ തൂണ് മനുഷ്യനെന്നല്ല പറയുന്നത്, പിന്നെയോ കാണു എന്ന് പറയുന്നതിന്റെ അർത്ഥത്തെ ആൾ നിഷേധിക്കുകയാണ്. നിഷേധിച്ചിട്ട് നേരത്തെ ഞാൻ ഏതിനെയാണോ തൂണെന്ന് കരുതിയത് വാസ്തവത്തിൽ തൂണല്ല മനുഷ്യനാണെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ പറയുന്നതിന് വേണ്ടി കാണു, അതായത് തൂണ് എന്നുള്ള ശബ്ദം കൂടി അത് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ രണ്ട് ശബ്ദങ്ങൾ അഭേദമായി ഉപയോഗിക്കുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കിന്റെ അർത്ഥത്തെ നിഷേധിക്കുകയും രണ്ടാമത് പറഞ്ഞ വാക്കിന്റെ അർത്ഥം, പക്ഷെ കാണു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥത്തെ നിഷേധിക്കുന്നു. ഇതിനാണ് ബാധ എന്ന് പറയുന്നത്. പുരുഷ എന്ന് പറയുമ്പോൾ ആ അർത്ഥത്തെ സ്വീകരിക്കുന്നു. അത് സമാനാധികരണി എന്ന് പറയുന്നു. രണ്ട് പദങ്ങളും ഒരർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ ഒരു പദത്തിന്റെ അർത്ഥത്തെ നിഷേധിച്ച് വേറൊരു പദത്തിന്റെ അർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നത്. ഈ ശ്രുതിയിൽ അഹം ബ്രഹ്മ, സർവമുഖ ഗീതം ബ്രഹ്മ എന്നെല്ലാം പറയുന്നിടത്ത് ബാധ സമാനാധികരണിയാണ്. രണ്ടിനെ അംഗീകരിക്കുക. അഹം ബ്രഹ്മ എന്ന് പറയുന്നിടത്ത് അഹന്തയും ബ്രഹ്മത്തെ അംഗീകരിക്കുക. ബ്രഹ്മത്തിൽ അഹന്തയെ പറയുക, നമ്മൾ അഹന്തയാണ് ബ്രഹ്മം എന്ന് പറയുക, മറിച്ച് നമ്മൾ അഹന്തയെ നിഷേധിക്കുകയും ഈശ്വരനെ ബോധിപ്പിക്കുകയും ചെയ്യും. നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരിക്കലും അഹങ്കാരമായി മാറത്തില്ല.
ഈ വാക്യം കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഇതം സർവപ്പോ ഇതിനെ അംഗീകരിക്കും. ഇത് ബ്രഹ്മമെന്നാണ് പറയുന്നത്. ആദ്യം ഇതിനാണ് പ്രപഞ്ചത്തെ, പിന്നെ ഇത് ബ്രഹ്മം എന്ന് പറയുകയാണ്. പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നു. അദ്വൈതി പറയുന്ന ബ്രഹ്മം മാത്രം സത്യം, പ്രപഞ്ചത്തെ സത്യമായി സ്വീകരിക്കുന്നുണ്ട്. ഇത് ബ്രഹ്മം ഉണ്ടെങ്കിലല്ലേ ബ്രഹ്മം. ഇത് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം പ്രപഞ്ചത്തെ അംഗീകരിക്കേണ്ട ബ്രഹ്മം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ പറയുന്നത് എന്താണ്, ഇതാളുടെയും ബാധ സമാനം. ഇത് ഈ പ്രപഞ്ചം ഇന്ന ആദ്യം ഞാൻ പ്രപഞ്ചമായിട്ടാണ് കണ്ടത് മുമ്പ് അജ്ഞാനാവസ്ഥ. ഞാനാവസ്ഥയിൽ ഞാൻ എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ ഈ പ്രപഞ്ചമായി നാമരൂപാത്മകമായി പ്രപഞ്ചം പരമേശ്വരനാണ് ഈശ്വരനാണെന്ന് പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന ഭാവത്തെ രണ്ടാമത് വരുന്ന ഭാവത്തെ അംഗീകരിച്ചു. ബ്രഹ്മം എന്ന് രണ്ടിനെയും ചേർത്ത് അഭേദമായി ആദ്യത്തെ രണ്ടാമത് ബാധ സമാനാധികം. രണ്ട് പദങ്ങളും ഒരേ അർത്ഥത്തിൽ ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ആയുർവേദം അതിന്റെ അർത്ഥത്തെ നിഷേധിക്കുന്നുണ്ട്. അതായത് ഇതം എന്ന് ആ ശബ്ദമായ പ്രപഞ്ചത്തെ നിഷേധിക്കും. ഇത് ശുദ്ധം ഒരർത്ഥത്തെ നിഷേധിക്കുന്നുണ്ട്. രണ്ട് പദങ്ങളും കൂടി ചേർന്ന് ഒരർത്ഥം ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അഭേദമായി പ്രപഞ്ചത്തിൽ അഹം ബ്രഹ്മാസ്ത്രം ബ്രഹ്മാനാമെന്ന് ഞാനിയുടെ വ്യവഹാരത്തിൽ അഹം ബ്രഹ്മാണെന്ന് പറയുന്നത് അജ്ഞാനിക്ക് പറയാൻ മതിയില്ല. അഹം ബ്രഹ്മാസ്മി ആരെങ്കിലും പറഞ്ഞു ആ പറഞ്ഞു കൊടുത്ത ആള് ഒരു വ്യക്തി എങ്ങനെ അഹം ബ്രഹ്മാസ്മി തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ശബ്ദം ഉപയോഗിക്കുന്നത്. ഈ രീതിയിലാണ് എന്താണ്
പരമാത്മാവാണെന്ന് ബോധിപ്പിക്കുകയാണ് അഹം ബ്രഹ്മാസ്മി. അതുകൊണ്ട് അജ്ഞാനിക്ക് അഹം എന്നുള്ള ശബ്ദം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല പരമാത്മാവ്, കാരണം ജ്ഞാനില്ല. ജ്ഞാനിക്കങ്ങനെ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. അതുകൊണ്ട് ജ്ഞാനിയുടെ വ്യവഹാരത്തിന് യാതൊരു തരത്തിലുള്ള അദ്വൈത സിദ്ധാന്തം, ചിതപ്രജ്ഞന്റെ ലക്ഷണം, ഗുണാതീതന്റെ ലക്ഷണം എല്ലാം ഗീതയിൽ പറയുന്ന ഭാഗം ശിഷ്യരിക്കും മനനം ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാകും. ജ്ഞാനിക്ക് വ്യവഹാരം ഇല്ലാതെ വന്നുകഴിഞ്ഞാൽ പിന്നീട് ഈ ലോകത്താരും ഞാൻ ഉപദേശിക്കാൻ കാണത്തില്ല, ഉപദേശ പാരമ്പര്യം ഒന്നും നിലനിൽക്കത്തില്ല, ആരെയും നമുക്ക് ജ്ഞാനി എന്ന് പറയാനും പറ്റത്തില്ല, ഒരു ശിഷ്യനും ഗുരുവിന്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. അടുത്ത വരുന്ന ചോദ്യം ഇതാണ്, ആസ്തിക്യ ദർശനമായ ന്യായ അതികളുടെ ആത്യന്തികമായ ദുഃഖങ്ങളെ കുറിച്ച് മോക്ഷം എന്നതിനാൽ, അതായത് ന്യായദർശനത്തിൽ എങ്ങനെയാണ് മോക്ഷത്തെ കുറിച്ച് പറയുന്നതാണ്? ന്യായദർശനത്തിൽ പറയുന്നത് ഇതര ഭേദജ്ഞാനം, ആത്മാവിനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടറിയുന്നു, ആ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു, അജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ രാഗാ ദോഷങ്ങൾ നശിക്കും, കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. ദോഷം നശിച്ചാൽ പ്രവൃത്തി നശിക്കും, പ്രവൃത്തി നശിച്ചാൽ ജന്മം നശിച്ചു, ജന്മം നശിച്ചാൽ ദുഃഖം നശിക്കും. ഏകവിംശതി ദുഃഖധ്വംസം എന്ന അവരുടെ ഭാഷയിൽ. അപ്പോൾ ആ ദുഃഖധ്വംസം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവർ പറയുന്നത്? ആത്മാവെന്ന് പറയുന്നത് ഒരു ദ്രവ്യമാണ്, ആത്മാവെന്ന് പറയുന്നത് ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥമാണ്. നെയ്യെന്നൊരു സംബന്ധിച്ചിടത്തോളം, അതായത് ഭൂമി, ജലം, വായു, ആകാശം, മനസ്സ് ഇതെല്ലാം പോലെ ഇതിനെല്ലാം അവര് ദ്രവ്യങ്ങളായിട്ട് നെയ്യന്മാർ പറയും. ദ്രവ്യ വായു ആകാശം കാലധിക ആത്മമനാം ഒമ്പത് ദ്രവ്യങ്ങളെ കുറിച്ച് പറയാം. അതൊരു ദ്രവ്യമായിട്ടാണ് അവർ ഈ മനസ്സിന്, ഈ മനസ്സിനെയും ആത്മാവിനെയും കാലത്തെയും ബിസിനെയും എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ദ്രവ്യങ്ങളായിട്ടാണ്. ഒരു പദാർത്ഥം ദ്രവ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ധരിക്കുന്നതൊന്നുമല്ല. അവർ പറയുന്ന രീതിയിലല്ല, ഗുണമുള്ള ഒരു വസ്തു എന്നുള്ള രീതിയിലാണ് ദ്രവ്യം. ഗുണം അല്ലെങ്കിൽ ക്രിയ ഒന്നിനുണ്ടെങ്കിൽ അതിന് ദ്രവ്യം എന്ന് പറയും. ആത്മാവിൽ ഗുണമുണ്ട്, ഞാനും ആത്മാവിന്റെ ഗുണമാണ്, അതുകൊണ്ട് ആത്മാവ് ഒരു ദ്രവ്യമാണ്. ആത്മാവിന്റെ ഗുണമാണ്, അതുകൊണ്ട് ആത്മാവ് ഒരു ദ്രവ്യമാണ്. അതെല്ലാം ഒരു സാങ്കേതികമായ വിശദീകരണങ്ങളാണ്. സാങ്കേതികമായ അർത്ഥത്തിലാണ് അവിടെ ദ്രവ്യം ഒന്നും മറ്റും ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ ലൗകിക ഭാഷയിൽ ഉപയോഗിക്കുന്ന ദ്രവ്യവും ഒന്നുമല്ല, ഗുണമൊന്നുമല്ല. അത് ന്യായശാസ്ത്രം അധ്യയനം ചെയ്ത് തന്നെ അത് മനസ്സിലാകണം. നമ്മൾ സാധാരണ ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന അർത്ഥബോധമല്ല അവരുദ്ദേശിക്കുന്ന അർത്ഥബോധം, വ്യത്യാസമുണ്ട്. ആ അതാത് ശാസ്ത്രങ്ങളുടെ അധ്യയനം കൊണ്ടേ അത് മനസ്സിലാകും. നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ മനസ്സിലാക്കണം വ്യവഹാര ഭാഷ ലൗകിക ഭാഷയാണ്. ആ ലൗകിക ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പദങ്ങൾക്കും നിശ്ചിതമായ ഈ വ്യവഹാരത്തിലൂടെ സിദ്ധിക്കുന്ന അർത്ഥമുണ്ട്. ദാർശനികന്മാർ ഉപയോഗിക്കുന്ന ഇതേ പദങ്ങൾ അവിടെ ദർശനത്തിൽ ഉപയോഗിക്കുമ്പോൾ ഈ അർത്ഥമല്ല അവിടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ദ്രവ്യം തുടങ്ങിയ പദങ്ങൾ അവരുടെ സാങ്കേതികമായ പദങ്ങളാണ്. അതിന് സാങ്കേതികമായ അർത്ഥമുണ്ട്, അതിന് സാങ്കേതികമായ പരിഭാഷകളുണ്ട്, ലക്ഷണങ്ങളുണ്ട്. അതിലൂടെ വേണം നമ്മളത് മനസ്സിലാക്കാം. അപ്പൊ ഗുണമിരിക്കുന്ന ഒരു അതിന് ദ്രവ്യം എന്ന് പറയുന്നു. ആത്മാവ് അങ്ങനെയൊരു ദ്രവ്യമാണ്. ഏക വിംശതി ദുഃഖധ്വംസം, അത് സംഭവിക്കുമ്പോൾ അതിലുള്ള എല്ലാ ഗുണങ്ങളും നശിക്കും. ഗുണങ്ങളെല്ലാം ആ ആത്മാവ് കേവലമായി സ്ഥിതി ചെയ്യുന്നു എന്നാണ്. ഏകമായി ആത്മാവ് ആത്യന്തികമായ ദുഃഖധ്വംസം അവിടെ സംഭവിക്കുന്നു. അതാണ് മോക്ഷം എന്നാണ് പറയുന്നത്. അദ്വൈതി പറയുന്ന മോക്ഷവും അതുമായിട്ട് വളരെ സാമ്യമുണ്ട്. ഇത് നയായന്മാരിൽ തന്നെ പ്രാചീന നവീനന്മാർ രണ്ടു കൂട്ടരുണ്ട്. പ്രാചീനന്മാരുടെ അഭിപ്രായമാണ്. ന്യായശാസ്ത്രത്തിൽ തന്നെ പിൽക്കാലത്ത്, അതായത് ഈ വേദാന്ത ശാസ്ത്രമെല്ലാം പുഷ്ടി പ്രാപിച്ചതിന് ശേഷം